بسم الله الرحمن الرحيم واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതിനെ വിശദീകരിച്ച് മനസ്സിലാക്കിയത്. അവസാനമായിട്ട് നമ്മൾ അസ്ഹാബുൽ കഹ്ഫിന്റെ താമസം എത്ര വർഷമായിരുന്നു എന്നുള്ളതാണ്. ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله اعلم بما لبثوا له غيب السماوات والارض ابصر به واسمع ما له من دونه من ولي ولا يشرك في حكمه احد ادوره بشديرج اني അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വത്ലു മാ ഊഹിയയിലേക്ക് മിൻ കിതാബി റബ്ബിക് എന്ന് തുടങ്ങിയിട്ട് മക്ക മുശ്രിക്കീങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഉണർത്തുന്നത്. ആ ഭാഗങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദീറും തമ്മിലുള്ള അല്ലെങ്കിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമി തമ്മിലുള്ളതായ പിന്നെ സംഭവം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിന് അതിൽ ചില സംഭവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു, വത്സലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക് ലാ മുബദ്ദില ലികലിമാതി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്ന അഅതദിനാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ല യശ്വിൽ വുജൂഹ് ബിസ ശറാബു വസാഅത് മുർതഫഖ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക. തല എന്നുള്ളതിന്റെ കൽപ്പനക്രിയയാണ് വത്ലു. തല തല എന്ന് പറഞ്ഞാൽ തല യത്ലു, പാരായണം ചെയ്തു. ഖറാ ഖറാ, പാരായണം ചെയ്തു. അതിന്റെ ഈ തല എന്നുള്ളതിന്റെ കൽപ്പനക്രിയയാണ് ഇത്ലു. ഉത്ലു, നീ പാരായണം ചെയ്യുക. ഇഖ്റ എന്നർത്ഥം. ഉത്ലു എന്ന് പറഞ്ഞാൽ ഇഖ്റ, നീ പാരായണം ചെയ്യുക, താങ്കൾ പാരായണം ചെയ്യുക. തലയും ഖറയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരക്ഷരം വായിക്കുന്നതിന് ഖറ എന്ന് പറയും, ഒരക്ഷരം വായിക്കുന്നതിന്. തല എന്നുള്ളത് ഒരക്ഷരം വായിക്കുന്നതിന് പറയില്ല, ഒന്നിലേറെ അക്ഷരങ്ങൾ ചേർന്നത് വായിക്കുന്നതിനാണ് തല എന്ന് പറയാം. ഉത്ലു, താങ്കൾ പാരായണം ചെയ്യുക. മാ ഊഷിയ ഇലൈക്ക്, താങ്കളിലേക്ക് വഹി നൽകപ്പെട്ടത്. മാന്നണ യാതൊന്ന് മൗസൂല. ഊഷിയ, വഹി നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഇലൈക, താങ്കളിലേക്ക്. അപ്പൊ താങ്കളിലേക്ക് വഹി നൽകപ്പെട്ട യാതൊന്ന്, അത് ഉത്തരവ്, താങ്കൾ പാരായണം ചെയ്യുക. ഈ വാവ് സീനാഫിന്റെ വാവാണ്. പുതിയ ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ അതറിയിക്കാനാണ് ഈ വാവ്. അപ്പൊ വത്ലുമ ഊഹിയ ഇലൈക്, താങ്കളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഹി നൽകപ്പെട്ടതിനെ താങ്കൾ ഓതുക, പാരായണം ചെയ്യുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയത്? എന്താ വഹി നൽകിയത്? മിൻ കിതാബി റബ്ബിക്, താങ്കളുടെ റബ്ബിന്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ കിതാബ്. അതിൽ മിന്ന് വന്ന്, ഈ മിന്നിനാണ് ബയാനിയ എന്ന് പറയാം. ബയാനിയ, ബയാനിയ. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ നൽകിയത് എന്താണ്? കിതാബും ഉണ്ട്, സുന്നത്തും ഉണ്ട് അല്ലെ. കിതാബ് സുന്നത്തും വഹ്യാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓതാൻ വേണ്ടി പറയുന്നത് വത്സലുമ ഊഹിയ ഇലൈക, താങ്കളിലേക്ക് വഹ്യ നൽകപ്പെട്ടതിനെ താങ്കൾ പാരായണം നടത്തുക. മിൻ കിതാബി റബ്ബിക്, ഏതാ പാരായണം നടത്തേണ്ടത്? ഖുർആനാണ്, താങ്കളുടെ റബ്ബിന്റെ കിതാബാണ്. അപ്പൊ വഹി നൽകപ്പെട്ട താങ്കളുടെ റബ്ബിന്റെ കിതാബിനെ താങ്കൾ പാരായണം ചെയ്യുക. അപ്പോ വഹി നൽകപ്പെട്ടതിൽ പാരായണം ചെയ്യേണ്ടത് ഏതിനെയാണ്? കിതാബിനെയാണ്. അതറിയിക്കാനാണ് ഈ മിൻ ബയാനിയ. മനസ്സിലായോ? ലാ മുബദ്ദില ലി കലിമാത്തി. എന്താ ലാ മുബദ്ദിൽ എന്ന് പറഞ്ഞാല്? മാറ്റിമറിക്കുന്നവൻ ഇല്ല. ലാ മുബദ്ദിൽ എന്ന് പറഞ്ഞാ ഒരു മാറ്റിമറിക്കുന്നവനുമില്ല, മാറ്റം വരുത്തുന്നവനുമില്ല, വകഭേദം വരുത്തുന്നവനില്ല. ലാ മുബദ്ദില, യാതൊരു മുബദ്ദിലുമില്ല. മുബദ്ദിൽ, ബദ്ദല, മാറ്റം വരുത്തി, ബദലാക്കി. മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ ബദലാക്കുന്നവൻ, മാറ്റം വരുത്തുന്നവൻ. അതിന് മുമ്പിൽ ലാ വന്ന്, ഈ ലാ നാഫിയ ലിൽ ജിൻസാണ്, ആ വർഗത്തെ തന്നെ നിരാകരിക്കും. അപ്പൊ ലാ മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നാ, ഒരു ഇലാഹു ഇല്ല എന്നാണ്. അതേപോലെ ലാ മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുത്തുന്നവനുമില്ല. ഏതിന്? ലിഖലിമാതിഹി, ലിഖലിമാതിഹി, അവന്റെ വചനങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന്റെ വചനങ്ങൾക്ക്. ഹി എന്നുള്ള ദമീർ റബ്ബിലേക്ക് മടക്കാം, റബ്ബിന്റെ കിതാബിലേക്ക് മടക്കാം. ലാ മുബദ്ദില ലിഖലിമാതിഹി, കിതാബിന്റെ വചനങ്ങൾ, കലിമാത്ത് വചനങ്ങൾ, ആ വചനങ്ങൾക്ക് അതാണ് ഇലി ലാമുബദ്ദിൽ മാറ്റം വരുത്തുന്ന ഒരാളുമില്ല. അല്ലെങ്കിൽ ഹി എന്നുള്ള ദമീർ ഇവിടെ അഖ്റബു മദ്കൂർ ഏറ്റവും അടുത്ത് പറയപ്പെട്ടതിലേക്ക് മടക്കുമ്പോൾ റബ്ബാണ് ഉദ്ദേശം. അപ്പൊ ലാമുബദ്ദിൽ അലി കലിമാത്തിഹി, അവന്റെ അഥവാ റബ്ബിന്റെ കലിമാത്തുകൾ വചനങ്ങൾ, അതിന് മാറ്റം വരുത്തുന്ന യാതൊരാളുമില്ല, യാതൊരാളുമില്ല. വലൻ തജിദ മിന്ദൂനിഹി മുൽതഹദ. വലൻ തജിദ് വാവാത്തുഫിൻ്റെത് ഉമ എന്നർത്ഥത്തിൽ. ലൻ തജിദ് താങ്കൾ കണ്ടെത്തുകയില്ല. ലൻ തജിദ താങ്കൾ, തജിദന കണ്ടെത്തുന്നു, ലൻ തജിദന ലെന്ന് വരുമ്പോ ഫ്യൂച്ചറിൽ എന്നേക്കുമായി നിഷേധിക്കാനാണ്, നിരാകരിക്കാനും. അപ്പൊ ലൻ തജിദ് താങ്കൾ ഒരിക്കലും കണ്ടെത്തുകയില്ല. മിന്ദൂനിഹി എന്നാ സിവ അവനെ കൂടാതെ, മിന്ദൂനിഹി എന്ന മിന്ദൂനില്ല, മിന്ദൂനി റബ്ബിക് അവനെ കൂടാതെ. മുൽതഹദൻ, മുൽതഹദ് എന്താ മുൽതഹദ്? മുൽതഹദ് ഇതിനു മുമ്പ് നമുക്ക് ഒരുക്ക വന്നതുപോലെ ഉണ്ടല്ലോ അവിടെ. മുൽതഹദ് എന്നാണ് എവിടെ ഒരു മുൽതഹദ് വന്നിട്ടില്ലേ? അവിടെ എവിടെയാണ് പറഞ്ഞ? സൂറത്ത് ജിന്നിൽ, സൂറത്ത് ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞ കുല്ലുജീറനി മിൻ അല്ലാഹി അഹദുൻ, അല്ലാഹുവിൽ നിന്നൊരാളും എന്നെ സഹായിക്കുവാൻ രക്ഷപ്പെടുത്താനുമില്ല. വലൻ അജിദ മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ ഞാൻ കണ്ടെത്തുകയുമില്ല. മുൽതഹദൻ, മുൽതഹദ് എന്ന് പറഞ്ഞാൽ ഇത്, ഈ മുൽതഹദ് എന്നുള്ളത് മിമിയായ മസ്ദറാണ്. അതിന് ഈ മുൽതഹദ് എന്നുള്ള വചനുണ്ടല്ലോ, അത് മിമിയായ മസ്ദറാണ്. ഇസ്മു മക്കാനും ഇസ്മു സമാനുമാണ്. എന്ന് പറഞ്ഞാൽ ഈ വസനിന്റെ പ്രത്യേകത, അത് മസ്ദർ മിമിയാക്കാൻ പറ്റും. അപ്പൊ മുൽതഹദ് എന്ന് പറഞ്ഞാൽ അഭയം എന്ന അർത്ഥത്തിന് പറയാം, അഭയം. അതേപോലെ ഇസ്മു സമാൻ അതിന് പറയും, കാലത്തിന് അഭയം നൽകുന്ന കാലം. അല്ലെങ്കിൽ ഇസ്മു മക്കാൻ മുൽതഹദ് അഭയം നൽകുന്ന സ്ഥലം. അപ്പൊ അഭയം, അഭയസ്ഥാനം, അഭയ നാൾ, സ്ഥലം അല്ലെങ്കിൽ സമയം, ഇതിനൊക്കെ പറയും ഇസ്മു. മസ്ദർ മീമി, അതേപോലെ ഇസ്മു മക്ക, അതേപോലെ ഇസ്മു സമാൻ. ഇസ്മുൽ മക്കാൻ, ഇസ്മു സമാൻ, മസ്ദർ മീമി, ഇതൊക്കെ ഈ മുൽതഹദ എന്നുള്ള വസ്തുവിൽ പ്രയോഗിക്കും. അതൊരു പൊതു നിയമമാണ്. ഇപ്പൊ ഈ മുൽതഹദ എന്നുള്ളതിന്റെ അസൽ ക്രിയ ലഹദ, ലഹദ. ലഹദ എന്നാണ് മാല എന്നൊക്കെ അത്ര ചാഞ്ഞു മനസ്സിലെ എന്നർത്ഥത്തിനൊക്കെ പ്രയോഗിക്കും. അതില് അതിന്റെ ഇഫ്താല വചനാണ് ഇൽതഹദ. മുൽതഹദ് ഇങ്ങനെ വന്നത്. സുലാസി മുജറദാണിത്, മൂന്ന് മനസ്സിലെ സ്ഥലം അസലിയായ മൂന്ന് ഹറഫുകൾ. ഈ സുലാസി, സുലാസി മസീദിൽ, സി മുജറദിൽ, അതിലേറെ ഉണ്ടാക്കിയിട്ട് സുലാസി മസീദാക്കിയിട്ട് അതിൻ്റെ ഈ വസനുണ്ടാക്കിയാൽ മുൽതഹദ് മുഫ്താൽ വസനുണ്ടാക്കിയാൽ ആ വസന് മസ്ദർ മീമിയായിട്ട് അർത്ഥം പറയാം, ഇസ്മു മക്കാനായിട്ട് അർത്ഥം പറയാം, ഇസ്മു സമാനായിട്ടും അർത്ഥം പറയാം. അത് നഹ്വിൽ വ്യാകരണത്തിൽ ഒരു കായിതയാണ്, തത്വമാണ്. ഇവിടെ അപ്പോ വലൻ തജിദ മിന്ദൂനിഹി, നിന്റെ റബ്ബിനെ കൂടാതെ നിനക്ക് കണ്ടെത്താനാവുകയില്ല. മുൽതഹദൻ ഒരഭയവും, അതാണ് മസ്ദർ മീമി അഭയം, അല്ലെങ്കിൽ ഒരു അഭയ സ്ഥാനവും, സ്ഥാനവും അല്ലെങ്കിൽ അഭയം നൽകുന്ന ഒരു സ്ഥലവും സമയവും ഒന്നുമില്ല. ആ ഒരു നിലക്കുള്ള അഭയമില്ല എന്നുള്ളത് അർത്ഥം. തയ്യ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ഉണർത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, വത്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, താങ്കളുടെ കിതാബ് അത് അള്ളാഹു താങ്കൾക്ക് ബോധനമേകിയതാണ്, വഹയേകിയതാണ്, അതിന് നിങ്ങൾ പാരായണം ചെയ്യുക, അതിന് ഓതാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണം. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് കാണാൻ പറ്റും അള്ളാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, വത്തുലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, കിതാബിൽ നിന്ന് നിങ്ങൾക്ക് വഹയേകിയത്, ഇവിടെ മിൻ കിതാബി റബ്ബിക് എന്നാണ്, മറ്റൊരിടത്ത് മിനൽ കിതാബ് എന്നാണ്, കിതാബിൽ നിന്ന്, അതായത് കിതാബ് നിങ്ങൾക്ക് വഹയേകിയത്, ഈ മിന്നക്കവിടെ ബയാനിയാണ്, എന്താണ് ബോധനമേകിയത്, അതിന്റെ ബയാനാണ്, അത് കിതാബാണെന്നുള്ളത്, അതിന് ഓതാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ ഓതാനുള്ള കൽപ്പനയാണ്. എന്തിനാണ് ഇവിടെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞിട്ട് ഈ ഒരു ആക്ഷൻ, ഈ ഒരു കൽപ്പന കൊടുത്ത്, എന്തിനാ കൊടുത്ത്? അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ആരുമായി ബന്ധപ്പെട്ടതാ? പൂർവകാലക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നവരാരാണ്? പൂർവ്വവേദക്കാരാണ് അല്ലെ, വേദക്കാരാണ്, അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മക്കാരോട് പറഞ്ഞത്, മുഹമ്മദിനോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കി ഇങ്ങനെ ഒരു കൗമിനെ കുറിച്ച്, കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു സംഘം യുവാക്കളുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ മുഹമ്മദിനോട് ചോദിച്ചു നോക്കി, അങ്ങനെ മുഹമ്മദ് അതിന് പ്രതികരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുഹമ്മദിനെ സത്യപ്പെടുത്താം, അല്ലെങ്കിൽ മുഹമ്മദ് പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ ഉത്തരം പൊട്ടിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോ വേദക്കാർ അവരോട്, അവർക്കാണതറിയാം, അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലാ തസ്തഫ്തി ഫീഹി മിൻഹും അഹദ. പിന്നെ അവരോട്, അവരിൽ ഒരാളോട് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ നിങ്ങൾ ഫത്വ ചോദിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അള്ളാഹു വിലക്കിയത്. പിന്നെ ഇത്തരം വാർത്തകൾ, വിഷയങ്ങൾ, അതിലൊക്കെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവലംബിക്കേണ്ടത്? അതാണ് വത്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ കിതാബ് അത് നിങ്ങൾ പാരായണം ചെയ്യുക, അതാണ് നിങ്ങൾക്ക് വഹയ് നൽകപ്പെട്ടത്, അത് നിങ്ങൾ പാരായണം ചെയ്യുക, അതിനുള്ള കൽപ്പനയാണ് വത്സലു. ലാ മുബദ്ദില ലി കലിമാതിഹി, അള്ളാഹുവിന്റെ കലിമത്തുകൾ, വചനങ്ങൾ, അതിനെ മാറ്റി മറിക്കണ ഒരാളുമില്ല, അതിൽ വകഭേദം വരുത്തുന്ന ഒരാളുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദില ഫല മുബദ്ദില ലി കലിമാതിഹി, വതമ്മത് കലിമതു റബ്ബിക, നിന്റെ റബ്ബിന്റെ കലിമത്തുകൾ പൂർണ്ണമായിരിക്കുന്നു, സിദ്ഖൻ വഅദില, കണ്ട സിദ്ഖൻ സത്യസന്ധമായി, വാർത്തകൾ, സിദ്ഖൻ ഫിൽ അഖ്ബാർ, വിശുദ്ധ ഖുർആന്റെ വാർത്തകൾ, വൃത്താന്തങ്ങൾ, അതൊക്കെ സത്യസമ്പൂർണമായിട്ട്, തമ്മത് പൂർണ്ണമായിരിക്കുന്നു, വഅദിലൻ നീതിപൂർവമാണ് അതിലെ ഹുക്കുമുകൾ, വിധികൾ. അപ്പൊ വിധികൾ നീതിപൂർവകമായി, വൃത്താന്തങ്ങൾ സത്യസമ്പൂർണമായി, തമ്മത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അത് പൂർണ്ണമായിരിക്കുന്നു, ലാ മുബദ്ദില ലി കലിമാതിഹി, അതിന്റെ കലിമത്തുകളെ മാറ്റിമറിക്കുന്ന ഒരാളുമില്ല, ഒരാൾക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അള്ളാഹു പറയുന്നത് നമ്മളാണ് ഈ ദിക്റിനെ അവതരിപ്പിച്ചത്, നമ്മൾ അതിനെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ വിശുദ്ധ ഖുർആൻ, അതിലെ കലിമത്തുകൾ, ആ കലിമത്തുകളുടെ ഹുക്കുമുകൾ, അതിലെ വിധികൾ, അതിലെ വൃത്താന്തങ്ങൾ, ഇതിനെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, അതിനെ ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാന്തരത്തിൽ മാറ്റം വരുത്തിയത്, അതേപോലെ തന്നെ പുരോഹിതന്മാർ കൈകടത്തിയത്, അതിനൊന്നും ആശ്രയിക്കേണ്ട കാര്യമല്ല. ഒരിക്കലും മാറ്റമില്ലാത്ത ഈ കിതാബിനെ പാരായണം ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള അഭിസംബോധനയല്ല, പിന്നെ നമുക്കൊക്കെ ഉള്ള അഭിസംബോധനയാണ്. വലം തജിദ് മിൻ ദൂനിഹി മുൽതഹദ, ഇവിടെ വലം തജിദ് താങ്കൾ കണ്ടെത്താനാവുകയില്ല, മിന്ദൂനി ആണ് മിന്ദൂനില്ല, മിന്ദൂനി റബ്ബിക് മുൽതഹദൻ, ഒരഭയവും അഭയസ്ഥാനവും താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനോട് മറ്റൊരു കൽപ്പനയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു ولا تعد عيناك عنهم تريد زينة الحياة الدنيا رحمك الله واصبر എന്താസ്ബിർ വാവാത്തുഫിൻ്റെത്, ഇസ്ബിർ താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക, ഇസ്ബിർ താങ്കൾ ക്ഷമിക്കുക, വസ്ബിർ താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക. അവിടെ റഹ്മക്കല്ല സബറ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചു എന്നർത്ഥം പറഞ്ഞത്. അതിന് ശരിക്കുള്ള പദാർത്ഥം ഹബസേന, ഹബസ ഹബസറിനെ തടഞ്ഞു വെച്ചു, തടഞ്ഞു വെച്ചു. സുബുർ അല്ലെങ്കിൽ സബർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, മരുന്ന് സബർ, അതിന് ഒരു കയ്പും നീരസമാണ്. അത് വായിലിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പാണ്. ദീനം മാറണം എന്നുണ്ടെങ്കിൽ അത് വായിലിട്ട് പിന്നെ ലയിപ്പിച്ച് ഇറക്കി തന്നെ വേണം മനസ്സിലായി. അപ്പൊ അത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ ആ കയ്പോട് കൂടിയിട്ട് അതിനെ ലയിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. ചെയ്യല്ലേ, അതിനെ വായിൽ പിടിച്ചു നിർത്തി ഉപനീരിൽ ലയിപ്പിച്ച് തന്നെ എന്ത് ചെയ്യണം, ഇറക്കണം. ഈ സംഗതിയിൽ നിന്നാണ് ക്രിയ ഉണ്ടായത്, മനസ്സിലായില്ലേ. അപ്പൊ നമ്മള് പിന്നെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, അല്പം സാഹസപ്പെട്ട് ക്ലേശപ്പെട്ട് നമ്മളുടെ നെഫ്സിന് എന്ത് ചെയ്യണം, ഒരു സംഗതിയിൽ പിടിച്ചു നിർത്തണം, പിടിച്ചു നിർത്തണം. ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഈ ക്രിയ തന്നെ വന്നത്. ഇവിടെ വസ്ബിർ നഫ്സക്, താങ്കളുടെ നഫ്സിനെ താങ്കൾ ഇഹ്ബിസ് പിടിച്ചു വെക്കണം. നഫ്സിനെ കൊണ്ട് ക്ഷമിക്കണം എന്നർത്ഥം, താങ്കളുടെ നഫ്സിനെ താങ്കൾ പിടിച്ചു നിർത്തണം. ആരോടൊപ്പം? മഅല്ലദീന യദ്ഊന റബ്ബഹും, മഅല്ലദീന യാതൊരു കൂട്ടരുടെ കൂടെ, യാതൊരു കൂട്ടരോടൊന്നിച്ച്. അവരുടെ പ്രത്യേകത യദ്ഊൻ, അവർ ദുആ ചെയ്യുന്നു റബ്ബഹും തങ്ങളുടെ റബ്ബിനോട്, ബിൽ ഗദാത്തി, ഗദാത്ത് ഗദാത്തന പ്രഭാതം, ബിൽ ഗദാത്തന ഫിൽ ഗദാത്ത് പ്രഭാതത്തിൽ, വൽ അഷി, അഷി എന്ന് പറഞ്ഞാൽ പ്രദോഷം, വൈകുന്നേരം, വാവാത്തുഫിൻ്റെത്, വൽ അഷി പ്രദോഷത്തിലും. അപ്പൊ പ്രദോഷത്തിലും പ്രഭാതത്തിലും തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരായ ആളുകളോടൊപ്പം താങ്കളുടെ നഫ്സിനെ താങ്കൾ പിടിച്ചു നിർത്തണം, പിടിച്ചു നിർത്തണം. എന്നാൽ താങ്കൾ ക്ഷമിച്ചു കഴിയണം എന്നാ അതിൻ്റെ അർത്ഥം. ഇവിടെ യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ, പ്രഭാത പ്രദോഷങ്ങളിൽ തങ്ങളുടെ റബ്ബിനോട് അവർ ദുആ ചെയ്യുന്നു. എങ്ങനെ ദുആ ചെയ്യുന്നു? യുരീദൂന വജ്ഹഹു, യുരീദൂൻ, ആ ദുആയിൽ അവർ കഴിയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നു, വജ്ഹഹു അവന്റെ വജ്ഹിനെ, റബ്ബിന്റെ വജ്ഹിനെ, റബ്ബിന്റെ വജ്ഹിനെ. വല തഅദു ഐനാക, ലാ തഅദു വിട്ടുകിടക്കരുത്, ലാ തഅദു വിട്ട് കിടക്കരുത്, അതിക്രമിക്കരുത്, ലാ തഅദു വാവാത്തുഫിൻ്റെത്, വല തഅദു അതിക്രമിക്കുകയും ചെയ്യരുത്. ഐനാക്ക താങ്കളുടെ രണ്ട് കണ്ണുകൾ, താങ്കളുടെ കണ്ണുകൾ, ഐനാക്ക ഐനാനി എന്നാണ്, അത് കാഫിലേക്ക് വാഫ് ചെയ്തപ്പോ നൂന് പോയി. ഐനാക്ക താങ്കളുടെ കണ്ണുകൾ, താങ്കളുടെ കണ്ണുകൾ, ഇരു കണ്ണുകളും വിട്ടുകിടക്കരുത്. അൻഹും അവരെ തൊട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന്, അൻഹും അവരിൽ നിന്ന്. അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. തുരീദു, തുരീദു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നു, സീനത്ത് അൽ ഹയാത്തി ദുന്യ, അൽ ഹയാത്തി ദുന്യ എന്ന ഇഹലോക ജീവിതം, ഭൗതിക ജീവിതം, ദുന്യാ ജീവിതം. സീനത്ത് അൽ ഹയാത്തി ദുന്യ, ദുന്യാ ജീവിതത്തിന്റെ അലങ്കാരം, അലങ്കാരം. അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിലോരെന്ന് വരും. വലാത്തുത്യ വാമത്തുഫിന്റെ, ലാ തുത്യ താങ്കൾ അനുസരിക്കരുത്, താങ്കൾ അനുസരിക്കരുത്, ലാ നാഹിയ തുത്യ, അനുസരിക്കുന്നു, താങ്കൾ അനുസരിക്കുന്നു. ലാ തുതിഉ, താങ്കൾ അനുസരിക്കരുത്. വലാ തുതിഉ, താങ്കൾ അനുസരിക്കുകയും ചെയ്യരുത്. അത്ഫിന്റെ ഭാഗമാകുമ്പോൾ താങ്കൾ അനുസരിക്കരുത്. ആരെ അനുസരിക്കരുത്? മൻ അഗ്ഫൽന ഖൽബഹു, മൻ മഫ്ഊലും ബിയാണ്. മൻ അഗ്ഫൽന ഖൽബഹു, അഗ്ഫൽന നാം അശ്രദ്ധമാക്കി, അഗ്ഫല അശ്രദ്ധമാക്കി, അഗ്ഫൽന നാം അശ്രദ്ധമാക്കി. ഖൽബഹു അവന്റെ ഹൃദയത്തെ, അവന്റെ ഹൃദയത്തെ. നാം ഏതൊരുവന്റെ ഖൽബിനെ അശ്രദ്ധമാക്കിയോ അവനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യരുത്. എന്തിനെ തൊട്ട് അശ്രദ്ധമാക്കി? അൻ ദിക്രിന, നമ്മെ ദിക്ര ചൊല്ലുന്ന ചെയ്യുന്നതിനെ തൊട്ട്, നമ്മെ സ്മരിക്കുന്നതിനെ തൊട്ട്. അപ്പൊ നമ്മെ സ്മരിക്കുന്നതിനെ തൊട്ട് ഏതൊരുവന്റെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയോ അവനെ ലാത്തുത്തിയോ താങ്കൾ അനുസരിക്കരുത്. അവൻ അള്ളാഹു അവന്റെ കൽബിനെ എന്ത് ചെയ്ത് അശ്രദ്ധമാക്കി. അവൻ അനുധാവനം ചെയ്യുകയും ചെയ്തു. ഹവാവു അവന്റെ ജഡികേച്ചയെ, അവന്റെ ജഡികേച്ചയെ. വഖാന അംറുഹു, അവന്റെ കാര്യം ആയിത്തീരുകയും ചെയ്തു. വഖാന ആയിത്തീർന്നു. അംറുഹു അവന്റെ കാര്യം. ഫുറൂത്ത, ഫുറൂത്ത എന്ന് പറഞ്ഞാൽ ഹലാക്ക്, നാശം. ബിയാ നാശവും നഷ്ടവും, അതിനാണ് പിന്നെ ബിയാ. അതേപോലെ തന്നെ ഹലാക്ക്, ഈ അർത്ഥത്തിലാണ് ഫുറുത്ത് എന്നുള്ളത് പ്രയോഗിച്ചത്. ഫുറുത്ത് ബിയാ എന്നാണ് നഷ്ടം, ഹലാക്ക് എന്നാണ് നാശം. അത് രണ്ടുമാണ് അവിടെ ഫുറുത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. വക്കാന അംറുഹു ഫുറുത്ത, അവന്റെ കാര്യം നാശവും നഷ്ടവുമാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളവനെ താങ്കൾ അനുസരിക്കരുത്. ഇവിടെ എന്താണ് ഈ ആയത്ത്? ഈ ആയത്തിൽ കുറെ വിഷയങ്ങൾ. എന്താണ് ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത്? ഇത് മക്ക മുശ്രിക്കുകളുടെ വിഷയത്തിലാണ് ഈ വചനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകളിൽ അവരിലെ സനാദീദ് ഖുറൈശ്, ഖുറൈശികളിൽ ചില കേമന്മാരുണ്ടായിരുന്നു, സനാദീദ് വലിയ ആളുകൾ. അവർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ എപ്പോഴും ബിലാലാണ്, എപ്പോഴും സുഹൈബാണ്, അതേപോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇബ്നു മസ്ഊദാണ്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഹുബൈബ്, ഹുബൈബ് സുഹൈല്, അതേപോലെ അബ്ദുള്ള ഇബ്നു മസ്ഊദ് തുടങ്ങിയവരാണ്. അവരൊക്കെ സാധുക്കളാണ്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് ഇടയനാണ്. അതേപോലെ തന്നെ സുഹൈൽ, അദ്ദേഹം സുഹൈബ് അദ്ദേഹം ഒരു വിദേശിയാണ്, പിന്നെ മക്കയിൽ വന്നിട്ട് ചെറിയ കച്ചവടങ്ങളായിട്ട് നടക്കുന്ന ആളാണ്. അതേപോലെ അബ്ദുള്ള ബിലാൽ അടിമയാണ്. ഇങ്ങനത്തെ ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഖുറൈശി നേതാക്കന്മാർ പറഞ്ഞു, ഇവരെ നിങ്ങളുടെ സദസ്സിൽ നിങ്ങൾ മാറ്റി നിർത്തണം, എന്നാൽ മുഹമ്മദെ നിന്നോട് സംവദിക്കാനും സംസാരിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഇവരെ മാറ്റി നിർത്തിയാൽ താങ്കളോട് സംവദിക്കാനും സംസാരിക്കാനും ഞങ്ങൾ റെഡിയാണ്, ഇവരുള്ള വേദിയിലേക്ക് ഞങ്ങൾ വരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ജഹലിനെ പോലുള്ള, ഉഖബയെ പോലുള്ള, ഉഖബ ഇബ്നു അബി മുആയിത്തിനെ പോലുള്ള ഈ ആളുകൾ പറയാൻ തുടങ്ങി. ഉമയ്യ, ഉബൈ തുടങ്ങിയ അവരാണ് സനാദീദ് ഖുറൈശ്, അവർ പറയാൻ തുടങ്ങി. അപ്പൊ അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണിത്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വസ്ബിർ നഫ്സക്, താങ്കൾ താങ്കളുടെ നഫ്സിനെ പിടിച്ചു നിർത്തണം, നഫ്സുമായി താങ്കൾ ക്ഷമിച്ചു കഴിയണം. ആരോടൊന്നിച്ച്? മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അഷി, പ്രഭാത പ്രദോഷങ്ങളിൽ തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ആളുകളോടൊപ്പം. ആ ആളുകൾ ബിലാൽ ഇബ്നു മസ്ഊദ് വരെപ്പോലുള്ളവർ, യുരീദൂന വജ്ഹഹു, അവരുടെ റബ്ബിന്റെ വജ്ഹിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? റബ്ബിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ രീമ, തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി, ഉദ്ദേശം. അതേപോലെ അള്ളാഹുവിന് വജ്ഹുണ്ട്. അള്ളാഹുവിന്, അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമാം വിധം അള്ളാഹുവിന് വജ്ഹുണ്ട്. അള്ളാഹുവിന്റെ ഷറഫാക്കപ്പെട്ട നാത്തിന്, മനസ്സിലല്ലേ? ആ വജ്ഹ്, അത് രണ്ടും ആഗ്രഹിക്കുക, ഇച്ഛിക്കുക എന്നുള്ളതുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹ് എന്നിവിടെ പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി എന്നർത്ഥം പറയാം, അള്ളാഹുവിന്റെ പ്രീതി എന്നർത്ഥം പറയാം. പക്ഷെ അതെങ്ങനെയാവരുത്? അള്ളാഹുവിന്റെ യഥാർത്ഥ വജ്ഹിനെ നിഷേധിച്ചുകൊണ്ടാകരുത്. അഹ്ലുസുന്ന അഹ്ലു സുന്ന അള്ളാഹുവിന് അവന്റെ പരിപൂർണത കനുയോജ്യമാകും വിധം ഒരു വജിഹുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന് വജിഹുണ്ട്, അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധമുള്ള വജിഹ് അള്ളാഹുവിനുണ്ട്. അത് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്താണ്, അള്ളാഹുവിന്റെ സത്താപരമായ വിശേഷനാണ് അള്ളാഹുവിന് വജിഹുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വജിഹിനെ സ്ഥിരീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജിഹ് എന്ന് പറഞ്ഞുകൊടുത്ത് റിദ എന്നർത്ഥം പറയാം. ചിലയിടത്ത് അങ്ങനെ അർത്ഥമുണ്ട്, അവിടെ വജിഹ് നല്ല ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയാണ്. എന്നാൽ ബിദഅഈ കക്ഷികൾ എന്താ ചെയ്യാറുള്ളത്? എല്ലായിടത്തും അള്ളാഹുവിന്റെ വജിഹ് പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ റിദ എന്നർത്ഥം പറയും. അവരെന്ത് ചെയ്യും? ദാത്തിനെ നിഷേധിക്കും. വജിഹ് ദാത്തിയായ വിശേഷണം, അള്ളാഹുവിന്റെ സത്താപരമായ വിശേഷണത്തെ നിഷേധിച്ച് അവിടെ എന്ത് അർത്ഥം പറയും? റിദ എന്ന് അർത്ഥം പറയും. അത് തെറ്റാണ്. കാരണം എന്തിനാ അവര് തൃപ്തി എന്നർത്ഥം പറയുന്നത്? ഇതിനെ നിഷേധിക്കാനാണ്. നമ്മൾ അള്ളാഹുവിന്റെ, നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? അന്ത്യനാളിൽ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുക എന്നുള്ളത് ഉണ്ട് അല്ലേ? അതാണ് സ്വർഗാനുഗ്രഹങ്ങളുടെ പൂർണ്ണത. സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത അത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, അള്ളാഹുവിനെ നോക്കിക്കാണുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? അലൽ അറായിക്കി യൻദുറൂൻ, സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടന്ന് അവർ നോക്കും എന്നാണ്. അത് നോക്കുന്നത് അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, സുഹൃതം ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വ സിയാദ കൂടുതലുമുണ്ട്. ആ കൂടുതൽ എന്താ? അത് അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ്. അത് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ സ്വർഗവാസികൾക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതായിരിക്കും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടം, മനസ്സിലായില്ലേ? അത് സ്വർഗവാസികളോട് ചോദിക്കുന്നതാണ്. സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനും സ്വർഗവാസികൾക്കും ഇടയിൽ ഒരു ഹിജാബാണ് മറ. ആ ഹിജാബ് നൂറിനാലാണ്, പ്രകാശത്താലാണ്. സ്വർഗവാസികളോട് ചോദിക്കും നിങ്ങൾക്ക് ഇനി വല്ലതും ആവശ്യമുണ്ടോ? അപ്പൊ സ്വർഗവാസികൾ പറയും അള്ളാഹുവേ ഈ സ്വർഗത്തിന്റെ വിശാലതയിൽ ഞങ്ങൾ പറക്കുന്നു, അതിന്റെ സുഖാനുഗ്രഹങ്ങൾ ഞങ്ങൾ ആസ്വദിക്കുന്നു, ഇനി ഞങ്ങൾക്ക് എന്താണ്? അപ്പൊ അള്ളാഹു അവനും അവർക്കും ഇടയിലുള്ള ഹിജാബ് പ്രകാശമറയെ നീക്കും. അങ്ങനെ അള്ളാഹുവിന്റെ തിരുമുഖത്തെ അവർ ദർശിക്കും. അവർക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതായിരിക്കും, അള്ളാഹുവിനെ കാണുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ വജിഹിനെ, അള്ളാഹുക്ക് വജിഹുണ്ട്, ആ വജിഹിനെ കാണുക എന്നുള്ളത് വലിയ സ്വർഗീയ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ വജിഹിനെ നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ളത്, പടച്ചവന്റെ തിരുമുഖ ദർശനം നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കലും എന്താണ് അള്ളാഹുവിന്റെ തിരുമുഖത്തെ ദർശിക്കലുമാണ്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ വജിഹിനെ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ അതാണ്. മനസ്സിലല്ലേ? അങ്ങനെ അർത്ഥം പറയാം അള്ളാഹുവിന്റെ തിരുമുഖത്തെ ദർശിക്കൽ, സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അത് ഉദ്ദേശിക്കുക എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇനി അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാലും പ്രശ്നമല്ല. പക്ഷെ എന്താവരുത്? വജിഹിനെ നിഷേധിച്ചുകൊണ്ടാകരുത്. മനസ്സിലായി? അഷ്അരികൾക്ക് പറ്റിയ പിഴവ് അവിടെ. അഷ്അരികൾ അവരെന്ത് ചെയ്ത്? എല്ലായിടത്തും വ്യാഖ്യാനം പറഞ്ഞ് വജിഹ് എന്നുള്ളിടത്തൊക്കെ യഥാർത്ഥത്തിൽ അന്നാന്റെ ദാത്തിയായ വിശേഷണമായ വജിഹിനെ പറഞ്ഞുകൊടുത്തു അവരൊക്കെ എന്ത് ചെയ്ത്? അള്ളാഹുവിന്റെ പ്രീതി എന്നർത്ഥം പറഞ്ഞു. അവരെന്ത് ചെയ്തു? ദാത്തി അള്ളാഹുവിന്റെ ദാത്തിനുള്ള ഒരു വിശേഷണമാണ് അള്ളാഹുവിന്റെ തിരുമുഖം എന്നുള്ളത്. അതിനെ അവരെന്ത് ചെയ്ത്? നിഷേധിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? റിദ എന്നർത്ഥം പറഞ്ഞത്. അത് മഹാതെറ്റാണ്, മഹാതെറ്റാണ്. അവരെന്ത് ചെയ്ത്? അഷ്അരികൾ പെട്ട്. എങ്ങനെ പെട്ട്? സ്വർഗത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിന്റെ തിരുമുഖ ദർശനം ഉണ്ടല്ലോ, അതിനർത്ഥം പറഞ്ഞു കൊടുത്ത് അഷ്അരികൾ പെട്ട്. അവരെന്ത് ചെയ്ത്? അള്ളാഹ്ക്ക് കൈ എന്നുള്ളവർത്ത് അവർ അർത്ഥം വ്യാഖ്യാനിച്ച്, മുഖം എന്നുള്ളവർത്ത് വ്യാഖ്യാനിച്ച്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പ്രമാണവചനങ്ങൾ വന്നതിനൊക്കെ അവർ വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞു. പക്ഷേ ഈ ഹദീസ് വന്നപ്പോൾ, ഏത് ഹദീസ് വന്നപ്പോൾ അള്ളാഹുവിനും സ്വർഗവാസികൾക്കുമുള്ള ഹിജാബ് നീങ്ങുകയും അവർ അള്ളാഹുവിന്റെ മുഖം ദർശിക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് ലഭിച്ചതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും അള്ളാഹുവിന്റെ തിരുമുഖ ദർശനം നടന്നുകൊടുത്ത് ഹിജാബ് നീങ്ങിയിട്ട് പിന്നെ അവർ കാണുന്നത് അള്ളാഹുവിന്റെ തൃപ്തി എന്നറിയാൻ പറ്റുമോ? അള്ളാഹുവിനും അവർക്കും ഇടയിലുള്ള മറ നീങ്ങി, പിന്നെ അവർ അള്ളാഹുവിന്റെ മുഖത്തെ ദർശിക്കുകയാണ്. അവിടെ മുഖത്തെ ദർശിക്കുക എന്നുള്ളവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയെ ദർശിക്കാറിയാൻ പറ്റുമോ? തൃപ്തി എന്താ? ഒരു സാധന ദർശിക്കാൻ മാത്രം അല്ല. അവിടെയാണ് അഷ്അരികൾ അമ്പപ്പെട്ടത്. അഷ്അരികൾ എന്ന് പറയുമ്പോൾ ചില്ലറ ഈ മുസ്ലിയാക്കന്മാരുടെ വിഷയമല്ല നമ്മൾ പറയുന്നത്. മനസ്സിലായി? മുസ്ലിയാക്കന്മാർ വെറും അഷ്അരികളല്ല, അവർ നിഷേധികളാണ്. പക്ഷേ അഷ്അരികൾ എന്ന് പറഞ്ഞെങ്കിൽ ചില പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട് പൂർവ്വകാലത്ത് അഷ്അരികളിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഷരി മദ്ഹബിൽ പ്രാവീണ്യരായ പല പണ്ഡിതന്മാരും പിന്നീട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അബുൽ ഹസൻ അഷരിയെ പോലുള്ളവരൊക്കെ മടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യുരീദൂന വജഹഹു, അവർ അള്ളാഹുവിന്റെ വജിഹിനെ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തർത്ഥം പറയാം? അള്ളാഹുവിന്റെ പ്രീതിയെ എന്നർത്ഥം പറയാം. പക്ഷെ എന്താവരുത്? അള്ളാഹുവിന്റെ വജിഹി എന്നുള്ള ആ സത്താപരമായ വിശേഷണത്തെ നിഷേധിച്ചു കൊണ്ടാകരുത്. അപ്പൊ അള്ളാഹുവിന്റെ വജിഹിനെ, അതുകൊണ്ടാണ് നമ്മളിവിടെ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന്റെ വജിഹിനെ എന്ന് പറയുന്നത്. എന്താ, ഒന്നുകിൽ വജിഹി എന്നുള്ളതും പറയാം, അർത്ഥം പറയാം തൃപ്തി എന്നുള്ള അർത്ഥവും അവിടെ ഉദ്ദേശിക്കാം. അള്ളാഹുവിന്റെ വജിഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രദോഷത്തിലും പ്രഭാതത്തിലും തങ്ങളുടെ റബ്ബിനോട് ദുആയിരക്കുന്നവരോടൊത്ത് താങ്കൾ ക്ഷമിക്കുക, അവരോടൊപ്പം താങ്കളുടെ ശരീരത്തെ താങ്കൾ പിടിച്ചു നിർത്തുക. വലാ തഅദു ഐനാക് അൻഹും, താങ്കളുടെ കണ്ണുകൾ അവരിൽ നിന്ന് തെറ്റിപ്പോകരുത്. അവരും തെറ്റിപ്പോകരുത് എന്നെന്താ? ആ അവരും ഈ ഖുറൈശി പ്രമാണിമാരും പ്രമുഖന്മാരും അപ്പുറത്ത് നിൽക്കുമ്പോ ഇവരെ മൈൻഡ് ചെയ്യാതെ അവരെ നോക്കരുത് എന്നർത്ഥം. എങ്ങനെ? തുരീദു സീനത്തൽ ഹയാത്തി ദുന്യ, തുരീദു താങ്കൾ ഉദ്ദേശിക്കുന്നു സീനത്തൽ ഹയാത്തി ദുന്യ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരത്തെ. അപ്പൊ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് ദൃഷ്ടി തെറ്റി അവരിലേക്ക് പോകരുത്. അതാണ് മനസ്സിലായത്. കാരണം എന്താണ്? ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരം ഉള്ളത് അവിടെയാണ്, ഇവിടെയല്ല. ബിലാലിന്റെ അടുത്ത്, അമ്മാറിന്റെ അടുത്ത്, സുഹൈബിന്റെ അടുത്ത്, അതേപോലെ തന്നെ യാസറിന്റെ അടുത്ത്, ഹുബൈബ്, ഹബ്ബാബ് വരുത്തുന്നതില്ല. ജീനത്തിൽ ഹയാത്തി ദുനിയല്ല, അതവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഉദ്ദേശിച്ച് നിങ്ങളുടെ ദൃഷ്ടികൾ അവരിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറയാം. ഇവിടെ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, പ്രഭാത പ്രദോഷങ്ങളിൽ തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവർ എന്ന് പറഞ്ഞു. പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ റബ്ബിനോട് ദുആ ചെയ്യലുള്ളൂ, പിന്നെ എന്തിനാ അതങ്ങനെ പറഞ്ഞേ? അവർ ഈ രണ്ട് സമയത്ത് മാത്രമേ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുള്ളൂ. എങ്ങനെ? നിസ്കാരം ഖദാത്തിലും ഉണ്ട്, അഷിയിലും ഉണ്ട്. ഖദാത്തിൽ ഫജറാണ് പ്രഭാതത്തിൽ, അഷിയിൽ അസറും മഗ്‌രിബുമാണ് അല്ലെ? അവിടെ ഈ ഹദാത്ത് വൽ അഷി എന്ന് പറഞ്ഞാൽ സദാസമയം എന്നുള്ള ഉദ്ദേശത്തിനാണ്. പ്രഭാത പ്രദോഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ആ രണ്ട് ടൈമിൽ മാത്രം നല്ല, പിന്നെയോ? ആ സദാസമയങ്ങളിൽ എന്നാണ്, സദാസമയങ്ങളിൽ എന്നാണ്. ദുരിബസൈദുൻ അറബിയിൽ പ്രയോഗിക്കും. ദുരിബസൈദുൻ ഫുബ്ബഹരി വൽ ബത്തൻ, സെയ്ദ് അടിക്കപ്പെട്ടു, ബത്തനിലും ഉണ്ട് ബഹറിലും ഉണ്ട് എന്ന് പറയും. അത് എന്തിനാ പറയുന്ന അറിയോ? ഇവിടെ ഇവിടെ മാത്രം അടിക്റ്റ് ചെയ്യുന്ന അർത്ഥത്തിനല്ല, പിന്നെ ശരീര മാസകലം അവനെ അടിച്ച് പിന്നെ തള്ളി എന്നുള്ള, അടിച്ചു പൊളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. മൊത്തത്തിൽ അടിച്ചു പൊളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ബത്തനും ബഹറും പ്രയോഗിക്കുന്നത്. അതേപോലെ എല്ലാ സമയവും എന്നുള്ള അർത്ഥത്തിലാണ് ഖദാത്തും അഷിയും എന്നുള്ള ആ പ്രയോഗം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സദാസമയം എന്ന അറബിയിൽ പ്രയോഗിച്ചൂടെ? എന്ന് പ്രയോഗിച്ചൂടെ? ലൈല നഹാർ, രാവിലും പകലിലും പ്രയോഗിച്ചില്ലേ? പ്രയോഗിക്കാല്ലോ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയോഗിക്കാത്ത ഖദാത്തും അഷിയും എടുത്തു പറഞ്ഞു സദാസമയം എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഉദ്ദേശം സദാസമയവും എന്നാണ്. പക്ഷേ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പ്രയോഗിച്ചത്? ഖദാത്തും അഷിയുമാണ്, രാവിലെ വൈകുന്നേരം. അതെന്തിനാ? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആ രണ്ട് സമയങ്ങൾ പ്രത്യേകം പ്രാർത്ഥനകളുടെ സമയങ്ങളാണ്, പ്രത്യേകം പ്രാർത്ഥനകളുടെ സമയങ്ങളാണ്. ഏത് പ്രാർത്ഥനകളുടെ? അസ്കാറു സബാഹുണ്ട്, അസ്കാറുൽ മസാവുണ്ട്. രാവിലെ ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, വൈകുന്നേരം ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ അതിന്റെ പ്രാധാന്യം, ആ പ്രാർത്ഥനകൾ അതിന്റെ പ്രാധാന്യം അതിൽ ഈ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഫജർ നമസ്കാരം, അസർ നമസ്കാരം. അസർ നമസ്കാരം എന്താ? അസ്സലാത്തുൽ വുസ്തയാണ്. ഹാഫിദു അലസ്സലാവാത്ത്, നിങ്ങൾ നമസ്കാരങ്ങൾ യഥാവിധം സൂക്ഷിക്കണം. വസ്സലാത്തുൽ വുസ്ത, അസ്സലാത്തുൽ വുസ്തയും. ഏതാ അസ്സലാത്തുൽ വുസ്ത? അസംസ്കാരം. അപ്പോ ഹാഫിളു അലസ്സലാമാത്ത് എല്ലാ നമസ്കാരം നിങ്ങൾ യഥാവിധം സൂക്ഷിക്കണം, സൂക്ഷ്മതയിൽ നിസ്കരിക്കണം. വസ്സലാത്തിൽ വുസ്ത മധ്യമ നമസ്കാരമാകുന്ന അസർ നമസ്കാരവും. അസ്സലാത്തിൽ വുസ്ത എന്നുള്ളതിന്റെ റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട് എന്ത്, അത് അസർ നമസ്കാരമാണ്. ഖന്ദഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കീങ്ങളും സഖ്യകക്ഷികളും എന്ത് ചെയ്ത് ആകെ ബേജാറിലാക്കി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തും നമസ്കാരം മറന്നുപോയി. അസറിന്റെ സമയം തെറ്റിയിട്ടാണ് ഉമർ പറയുന്നത് റസൂലെ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ റസൂലുള്ള പറയുന്നത് ഞാനും നിസ്കരിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ, ഈ സഖ്യകക്ഷികളുടെ ഭവനങ്ങളെയും ഖബറുകളെയും അല്ലാഹു തീയാൽ നിറക്കട്ടെ. കമാ ശഗലൂന അനി സ്വലാത്തിൽ ഉസ്ത, അസർ നമസ്കാരത്തെ തൊട്ട് നമ്മളെ അവർ അശ്രദ്ധമാക്കിയതുപോലെ. അപ്പൊ അസർ അവിടെ അസർ നിസ്കാരം എന്നുള്ള റസൂലിന്റെ പ്രയോഗിച്ചത് എന്താണ്, അസ്സലാത്തിൽ ഉസ്ത എന്നുള്ളതാണ്. അത് അസറിന് പ്രാധാന്യമുണ്ട്, അസർ നമസ്കാരത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. അതേപോലെ ഫജ്ർ നമസ്കാരം അതിന്റെ പ്രാധാന്യവും നമുക്കറിയാം. ഇന്ന ഖുർആൻ അൽ ഫജ്രി ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, അത് ഫജ്ർ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ പിന്നെ ആ സമയങ്ങളിലെ നമസ്കാരം അതേപോലെ ആ സമയങ്ങളിലെ പ്രാർത്ഥന പ്രത്യേകം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് അതിനെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് എന്ത് ചെയ്തത് ഇവിടെ അൽ ഖദാത്തു വൽ അഷി എന്ന് പറഞ്ഞത്. ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഖദാത്തിനെ കുറിച്ചും അഷീനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അദ്കാറുൽ സബാഹും അദ്കാറുൽ മസാഹും ആളുകൾ പഠിച്ച് നിത്യമാക്കണം, മനസ്സിലല്ലേ. അത് ബൈഹാർട്ടാക്കിയിട്ട് അതിന്റെ ടൈമുകളിൽ അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധന്യത. നമ്മൾ ഉദ്ദേശിക്കുന്ന വാരലും കോരലും അല്ല ധന്യത. ധന്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ ഐശ്വര്യവും അതേപോലെ തന്നെ നമുക്കുള്ള ഇഹപര സൗഭാഗ്യം, അത് നമുക്ക് എന്ത് എന്നുള്ളത് നന്നാക്കി അറിയുള്ളൂ. മനസ്സിലായി. അതിന് നമുക്ക് ഈ അദ്കാറുൽ സബാഹും അദ്കാറുൽ മസാഹും നമ്മളത് ശരിക്കും നിത്യമാക്കണം, പാരായണം ചെയ്യണം. എപ്പോഴും കിതാബ് ഓതിയിട്ട് നമുക്കിത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ആ നിർണിത ദുആകൾ നമ്മൾ കാണാതെ പഠിച്ചാൽ മതി. അതിന്റെ അർത്ഥം കാണാതെ പഠിച്ചിട്ട് നമ്മളത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധന്യത വളരെ വലുതാണ്, മനസ്സിലായില്ലേ. ആ അർത്ഥം പറഞ്ഞിട്ട് ഓരോ ദുആകളും നമ്മൾ പിന്നെ രാവിലെ എഴുന്നേറ്റത് മുതൽ പിന്നെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓത് സൂറത്ത് ഓത്, അതേപോലെ തന്നെ ഖുൽ ഔദു റബ്ബിൽ ഫലഖ് സൂറത്ത് ഓത്, ഖുൽ ഔദു റബ്ബിന്നാസ് സൂറത്ത് ഓത്, ആയത്തുൽ കുർസി ഓത്, അതേപോലെ തന്നെ പിന്നെ അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി എന്ന് തുടങ്ങി, അതേപോലെ തന്നെ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് എന്ന് തുടങ്ങി, ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ എന്ന് തുടങ്ങി, അതേപോലെ റദീതു ബില്ലാഹി റബ്ബ ബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ നബിയ എന്ന് തുടങ്ങി, അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സി വസീനത അർശി എന്ന് തുടങ്ങിയിട്ടുള്ളതായ, പിന്നെ അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർളി ആലിമൽ ഗൈബ വശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീക തുടങ്ങിയിട്ടുള്ളതായ എല്ലാ ദിക്റുകളും, അതേപോലെ തന്നെ അസറിന് ശേഷം ഈ മസായിലുള്ള വൈകുന്നേരമുള്ളതായ ദിക്റുകൾ, മനസ്സിലല്ലേ. അത് നമ്മൾ നിത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതി. അത് പാഴാക്കിയിട്ടുണ്ടെങ്കിൽ മഹാനഷ്ടമാണ്, മഹാനഷ്ടമാണ്. പല പ്രശ്നങ്ങളുടെയും പ്രതിവിധികൾ നമുക്ക് മാനസികമായി ശാരീരികമായി സൗഖ്യമായി സുഖമായി അത് ലഭിക്കാൻ നമ്മൾ ഇത്തരം ഈ ഒരു പിന്നെ ദിക്റുകളെ പഠിച്ച് നിത്യമാക്കേണ്ടി വേണം. അതിന്റെ അർത്ഥം ഗ്രഹിച്ച് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അത് നിർവഹിക്കുന്നതെങ്കിൽ അതിന്റെ ആ ഫലങ്ങൾ മഹത്വങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് നിർവഹിക്കുമ്പോൾ അതിനാലുണ്ടാകുന്ന നിർവൃതി വളരെ വലുതാണ്, വളരെ വലുതാണ്. അത് ആളുകൾ വളരെ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ. നമ്മൾക്ക് എപ്പോഴും കിത്താബുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അത്ര ആ ദുആകളൊക്കെ നിർണിത ദുആകളാണ്. അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോ നിസ്കാരമായി ഇരുന്നിട്ട് ചെല്ലാനാകട്ടെ, അല്ലെങ്കിൽ മുസല്ലയിൽ ഇരുന്നിട്ട് നമുക്ക് ചെല്ലാനാകട്ടെ, ടൈം കിട്ടിയിട്ടില്ലെങ്കിലും നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യാം, വണ്ടി ഓട്ടുമ്പോഴൊക്കെ ഇത് ചെല്ലി തീർക്കാം. അപ്പൊ അത് കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് കാണാതെ പഠിച്ചാൽ അതിനാളുകൾ ശ്രദ്ധിക്കണം. അസറിന് ശേഷം ചില പണ്ഡിതന്മാർ പറയുന്നത് ബുഹുർ മുതൽ, പക്ഷെ അസർ മുതൽ മഗ്രിബിന് ശേഷം ചൊല്ലിയാലും അസർ മുതൽ പിന്നെ അതിന്റെ ടൈമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ദുഹർ മുതൽ തന്നെ, ചില അസ്തമയം മുതൽ രാവിലെ വരെ, മറ്റേത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല ഖദാഅത്ത് എന്ന് പറഞ്ഞ് ഇത് പ്രഭാതമാണ്, അഷി എന്ന് പറഞ്ഞാൽ പ്രദോഷമാണ്. നമുക്കറിയാം അതിന്റെ ആ ടൈം, എപ്പോഴാണ് നമുക്ക് പ്രഭാതം, എപ്പോഴാണ് നമുക്ക് പ്രദോഷം. ആ ടൈമുകളിലായിട്ടത് ചൊല്ലി തീർക്കുക. തൈ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അപ്പൊ ഈ രണ്ട് ടൈമുകളുടെ പ്രാധാന്യം, സദാസമയവും റബ്ബിനോട് ദുആ ചെയ്യുന്നവരോട് എന്നാണ് അവിടെ ഉദ്ദേശം. ബിലാലും സുഹൈബ് ഇവരൊക്കെ നിത്യമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവരാണ്, മനസ്സിലല്ലേ. പക്ഷെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചപ്പോൾ ഈ രണ്ട് ടൈമുകളെ പ്രത്യേകം ഉണർത്തി അറിയിച്ചു. അതെന്തിനാണ്? ആ ടൈമിന്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മുഫസ്സിരീങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريد زينه الحياه الدنيا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. ഒരു പ്രത്യേക അവതരണ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിന്റെ അവതീർണത. അതെന്താണ്? ഖുറൈശികളിലെ പ്രമുഖന്മാർ വന്ന് സാധുക്കളായ ആളുകളെ നിങ്ങളുടെ വേദിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ വേദിയിൽ താങ്കളോട് സംസാരിക്കാനും സംവദിക്കാനും റെഡിയാണ് എന്നാണ് പറഞ്ഞത്. അവരെ ഒഴിവാക്കാൻ പറഞ്ഞത് ഫുഖറായിനെയാണ്. അവരെ ഒഴിവാക്കാൻ പറഞ്ഞ ആരാണ്? ആരെയാണ്? ഫുഖറായിനെയാണ്, ദരിദ്രന്മാരെയാണ്, സാധുക്കളെയാണ്. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഫുഖറ എന്ന് പറഞ്ഞ പ്രയോഗം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഫുഖറായി എന്ന് പറഞ്ഞ പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹു എന്താ പറഞ്ഞത്? ഇവരുടെ സിഫത്താ പറഞ്ഞു വിശേഷണം. അവരുടെ സിഫത്ത് എന്താ? യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു എന്നാ പറഞ്ഞത്, മനസ്സിലായി. അപ്പൊ ഈ സ്വഭാവം ഫുഖറായിനുണ്ട്, ആ സ്വഭാവമുള്ള ധനികന്മാരുമുണ്ട്. ഈ സ്വഭാവമുള്ള ഫുഖറാവുമുണ്ട്, ധനികന്മാരുമുണ്ട്. ഈ സ്വഭാവം പേറുന്നവർ അവരാരാകട്ടെ, അവരോടൊത്താണ് ഒരു മുസ്ലിം എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. അത് ഫക്കീറാണെങ്കിലും ശരി, ഗനിയാണെങ്കിലും ശരി, പിന്നെ നമ്മൾ ഒത്തുകൂടുവാനും ഒന്നിച്ചു നിൽക്കുവാനും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരോടാണ്? ഈ സ്വഭാവമുള്ളവരോടാണ്. ഈ സ്വഭാവമുള്ളവരാണ്, അവരാരാണെങ്കിലും ശരി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിശേഷണം ഇവിടെ പറഞ്ഞത്. ഈ പിന്നെ ഏതൊരാളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്? അവരെ കുറിച്ച് പറയാതെ അവരുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞത്, മനസ്സിലല്ലേ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റബ്ബിനോട് പ്രധാന പ്രദോഷങ്ങളിൽ ദുആ ചെയ്ത് അതിലൂടെ അള്ളാഹുവിന്റെ വജീനെ മാത്രം കാംക്ഷിക്കുന്നവർ, ഉദ്ദേശിക്കുന്നവർ അവരോടൊത്താണ് നിൽക്കേണ്ടത്. നമ്മളെ അവരോടൊപ്പമാണ് നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്. അതിന് ക്ഷമിച്ച് സഹിച്ച് നമ്മൾ പിന്നെ നമ്മളുടെ ജീവിതം കാഴ്ചവെക്കണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കേണ്ടത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മളോട് വിലക്കുന്ന ഒരു കാര്യം, വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന. നമുക്ക് ദിക്റെടുക്കുന്നതിനെ തൊട്ട് ആരുടെ ഹൃദയത്തെ അള്ളാഹു അശ്രദ്ധമാക്കിയോ, വല തുതിഉ അവരെ അനുസരിച്ചു പോകരുത്. വത്തബ ഹവ തന്റെ ജഡികേച്ഛയെ പിൻപറ്റുകയും ചെയ്തവൻ. ഇതിപ്പോ ആരെ കുറിച്ചാ? ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അബൂജഹല് തുടങ്ങിയ ഉഖുബത്ത് ഇബ്നു അബീ മുഈത്ത്, അൽ ആസി ഇബ്നു വായിൽ, ഇവരൊക്കെയാണ് ഖുറൈശി സനാദീദ് ഖുറൈശ് ഖുറൈശികളിലെ വലിയ നേതാക്കന്മാർ. അബൂ ലഹബ് പോലുള്ളതായ ഇവരൊക്കെ അവരൊക്കെയാണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് ഈ ആവശ്യം പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നമ്മെ സ്മരിക്കുന്നതിനെ തൊട്ട് ആരുടെ കൽബിനാണോ നമ്മൾ അശ്രദ്ധ നൽകിയത്, ആരാണോ തന്റെ ജഡികേച്ചയെ പിൻപറ്റി ജീവിക്കുന്നത്, അവരെ മൻ അവരെ ലാത്തുത്യ നിങ്ങൾ അനുസരിച്ചു പോകരുത്. വഖാന അംറുഹു ഇവന്റെ അള്ളാഹു കൽബ് അശ്രദ്ധമാക്കിയവൻ, ജഡികേച്ചയെ പിൻപറ്റിയവൻ, വഖാന അംറുഹു അവന്റെ കാര്യമാകുന്നു, ഫുറുത്തൻ ഫുറുത്തൻ എന്നാ ദിയാഉൻ വഹലക് നാശവും നഷ്ടവും. അപ്പോ ആരുടെ കാര്യമാണോ നാശവും നഷ്ടവുമായിട്ടുള്ളത്? ആരാണോ തന്റെ ജഡികേച്ചയെ പിൻപറ്റിയത്, ആരുടെ കൽബിനാണോ നമ്മെ സ്മരിക്കുന്നതിനെ തൊട്ട് നാം അശ്രദ്ധ നൽകിയത്, അത്തരം മനുഷ്യന്മാരെ ലാ തുതിഉ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അതാരാണ്? ഒരു കുറെ ആളുകളുണ്ട്. വലാ തുതിഉൽ കാഫിരീൻ അവിശ്വാസികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞില്ലേ. അത്തരം ആളുകൾ എന്നും അനുസരിച്ചു പോകരുത്. അവരൊക്കെ എന്താണ്? ഇതാണ്, മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവ വകാന അംറുഹു ഫുറുത. يا ايها النبي لا تطع الكافرين والمنافقين كافرين منافقين لا നിങ്ങൾ അനുസരിച്ചു പോകരുത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആളുകളെ അനുസരിച്ച് പോകുന്നതിനെയും ഇത്തരം ആളുകളെ അവഗണിക്കുന്നതിനെയും തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ള വിലക്ക് പറയുകയാണ്. ഇവിടെ നോക്കി, നിങ്ങൾ നിർണിത ആളുകളാണ് ഈ ഏർപ്പാട് പറഞ്ഞു വന്നത്. അവരെ അനുസരിക്കരുത് എന്നല്ല പറഞ്ഞത്, പിന്നെ അവരുടെ പ്രത്യേകത പറഞ്ഞത്, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവും പിന്നത് അശ്രദ്ധ പകർന്നു, അവർ ജഡികേച്ഛയെ പിൻപറ്റുന്നു, അവരുടെ കാര്യം നാശവും നഷ്ടവുമാകുന്നു. അത്തരം ആളുകൾ ആരുണ്ട്? അവരനുസരിച്ച് പോകരുത് എന്നാണ് പറയുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖുലിൽ ഹഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്ന അഅതദന ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ് യശ്വിൽ വുജൂഹ് ബിഇസ ശറാബു വസാഅത് മുർതഫഖ വഖുൽ വഖുൽ വാവു അതഫിൻദദ കുൽ താങ്കൾ പറയുക, വഖുൽ താങ്കൾ പറയുകയും ചെയ്യുക, അൽ ഹഖു മിർ റബ്ബിക്കും അൽ ഹഖ് സത്യം, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നാകുന്നു. അൽ ഹഖ് എന്നുള്ളത് മുബ്തദയും മിർ റബ്ബിക്കും എന്നുള്ളത് ഖബറും. അൽ ഹഖു മിർ റബ്ബിക്കും സത്യമാകുന്നത് അത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നതാകുന്നു എന്നുള്ളതാണ്. സത്യം നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാകുന്നു. ഫമൻ ഷാ ഫല്യുമിൻ, ഫമൻ ഷാ അവിടെ ഫ ഇസ്തീനാഫിന്റേതാണ്. വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫല്യുമിൻ അവിടെ ഫ ല യുമിൻ അങ്ങനെയല്ലേ, യുമിനു യുമിനു എന്നാണ് അത് വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു, വിശ്വസിച്ച് അംഗീകരിക്കുന്നു, സത്യപ്പെടുത്തി അംഗീകരിക്കുന്നു, യുമിനു അല്ലേ. പക്ഷെ ഇവിടെ യുമിൻ എന്നാണ്. ഈ ലാമു ലാമുൽ അമ്രാണ്. ഈ ലാമു യുമിനു എന്നുള്ള ക്രിയ നോക്കി നിങ്ങൾ, അതിന്റെ ഘടന ഉണ്ടത് പ്രസന്റ് ഫ്യൂച്ചറാണ് അല്ലേ. ആമന യുമിനു അല്ലേ, ആമന അതിന്റെ പ്രസന്റ് ഫ്യൂച്ചർ എന്താ? ഇതാണ് പാസ്റ്റ് ടെൻസ് അല്ലേ. ഇവിടെ യുമിനു ഇതാണ് പ്രസന്റ് ഫ്യൂച്ചർ. ഇതിലെ കൽപ്പനക്രിയ എങ്ങനെയാണ്? ആമിന എന്നുള്ളതാണ് അല്ലേ. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കത്തിനെ കുറിച്ച് പറയല്ലേ, അതാണ് അസ്ലീം തസ്ലം. അത് അസ്ലീമാണല്ലേ, അസ്ലീം. പിന്നെ ആമന അസ്ലാം എന്ന് പറഞ്ഞതിന്റെ അസ്ലീം, അതേപോലെ ആമന എന്നുള്ളതിന് ആമീൻ. ആമിനു ബിറബ്ബിക്കും ആമിനു ഉണ്ടോ ഇവിടെ? ഇത് പ്രസന്റ് ഫ്യൂച്ചറാണ് അല്ലേ, അതേ രീതിയിലാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് കൽപ്പനക്രിയയാണ്, ഇത് കൽപ്പനക്രിയാണെന്ന് അറിയിക്കുന്നത് ഈ ലാമാണ്, ലാമുൽ അംബർ. അപ്പൊ ലിയുമിൻ എന്നാണ്, ലിയുമിൻ വിശ്വസിക്കട്ടെ, വിശ്വസിക്കട്ടെ കൽപ്പന. അപ്പൊ മൻഷ വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽ ലിയുമിൻ, ഫ ഈ ഷർത്തിന്റെ ജവാബാണ്, ഷർത്തിന്റെ ജവാബിൽ വന്ന ഫയാണ്. ലിയുമിൻ അവൻ വിശ്വസിക്കട്ടെ, അള്ളാഹുവെ സത്യപ്പെടുത്തി അവൻ അംഗീകരിക്കട്ടെ, വിശ്വസിച്ച് അംഗീകരിക്കട്ടെ, അല്ലെങ്കിൽ സത്യത്തിൽ അവൻ വിശ്വസിച്ച് അതിനെ സത്യപ്പെടുത്തി അംഗീകരിക്കട്ടെ. അള്ളാഹു പറയുന്നു വഖൂലിൽ ഹഖു മിർ റബ്ബിക്കും, പ്രവാചകരെ താങ്കൾ പറയുക, അൽ ഹഖു മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് അവതീർണമാകുന്നു സത്യം. അവതീർണമാണ്, അത് ഇവിടെ ഉണ്ട്. ഫമൻ ഷാ വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യുമിൻ അവൻ വിശ്വസിച്ച് അംഗീകരിക്കട്ടെ. വമൻ ഷാ എന്നാണ് വാക്കിന്റെ, മൻ ഷാ വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യക്ഫുർ അവൻ അവിശ്വസിക്കുകയും ചെയ്യട്ടെ. ഇതേപോലെ തന്നെ ഇതേപോലെ ഫ ഫൽ യക്ഫുർ, ഈ മൻ എന്നുള്ള ഷർത്തിന്റെ ജവാബാണ് ഈ ഫൽ യക്ഫുർ എന്നുള്ളത്. അതുകൊണ്ടാണ് ജവാബിൽ ഫ വന്നത്. ലി യക്ഫുർ ലാമു ലാമുൽ അംറി യക്ഫുർ, അവിശ്വസിക്കട്ടെ അവിശ്വസിക്കട്ടെ, അത് കൽപ്പനക്രിയാണ്. ഇവിടെ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതീർണമാകുന്നു സത്യം. ഫമൻ ഷാ ഫല്യുമിൻ, അതിനാൽ ഉദ്ദേശിക്കുന്നവന് അവന് വിശ്വസിക്കട്ടെ. അമൻ ഷാ ഫല്യഖ്ഫുർ, ഉദ്ദേശിക്കുന്നവൻ അവൻ അവിശ്വസിക്കട്ടെ. അത് ഒരു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകലാണോ അതല്ല അതിനപ്പുറം അത് എന്താ? നമ്മളിപ്പോ എങ്ങനെ ആളുകളോട് അതിനെക്കുറിച്ച് പറയാം? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, സത്യം അള്ളാഹുവിൽ നിന്ന് വന്നിരിക്കുന്നു, ഇഷ്ടമുള്ളവനെ സ്വീകരിക്കാം, ഇഷ്ടമില്ലാന് അവിശ്വസിക്കാം. അത് അങ്ങനെയുള്ള ഒരു പ്രസ്താവനയാണത്. നമ്മളൊരു കാഫിറിനെ കണ്ടാൽ ഞങ്ങൾ മതത്തിലുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട് ദുനിയാവിൽ, ഇസ്ലാമുണ്ട്, കുഫറുണ്ട്, ഇസ്ലാമിന് വേണ്ടവർക്ക് ഇസ്ലാമിനെ സ്വീകരിക്കാം, കുഫറിന് വേണ്ടവർക്ക് കുഫറിനെ സ്വീകരിക്കാം, അങ്ങനെയുള്ളൊരു വർത്തമാനത്. ഇത് ശരിക്ക് ഒരു ഭീഷണിയാണ്, മുന്നറിയിപ്പാണിത്, മനസ്സിലായില്ലേ? ഇത് മുന്നറിയിപ്പാണ് എന്നുള്ളത് അറിയിക്കുന്നത് എന്താണ്? ഇനി താഴെ വരാൻ പോകുന്നതാണ്. റബ്ബിൽ നിന്ന് ഹക്ക് അവതീർണമായിരിക്കുന്നു, സത്യം റബ്ബിൽ നിന്ന് ഇവിടെ പുലർന്നിരിക്കുന്നു. ഇനി ഉദ്ദേശിക്കുന്നവനത് വിശ്വസിച്ച് അംഗീകരിക്കാം, ഉദ്ദേശിക്കുന്നതിന് അത് അവിശ്വസിക്കാം എന്ന് പറയുമ്പോൾ അതൊരു വഴീദിന്റെ വർത്താനാണ്, എന്നാണ്, അതൊരു താക്കീതാണ്, അതൊരു താക്കീതാണ്. അവിശ്വാസിക്ക് അവിശ്വാസിയായിട്ട് തുടരാം, വിശ്വാസിക്ക് വിശ്വാസിയായിട്ട് തുടരാം എന്നുള്ള ഒരു മൊഞ്ചു വർത്താനല്ല അത്. പിന്നെ അതൊരു ശക്തമായ താക്കീതിന്റെ വർത്താനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു താക്കീതിന്റെ സ്വരത്തോട് കൂടിയിട്ടുള്ള ഒരു വർത്താനാണ്, മനസ്സിലായല്ലേ? കാരണം എന്താ? ഇന്ന അഴത്തതിനാലും ബാലിമീനെ അറിയ, ഇവിടെ ഈ ഇന്ന ഉണ്ടല്ലോ, അതൊരു തഴലീലിന്റെ ഇന്ന കൂടിയാണ്. തീർച്ചയായും എന്ന് പറയുമ്പോ ഈ ഇന്ന ഉണ്ടല്ലോ, അതിനൊരു കാരണം എന്നുള്ള ഒരർത്ഥം കൂടി ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഇന്ന അഴത്തതിനാലും ബാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ. ഇന്ന എന്ന കാരണം നാം, തീർച്ചയായും നാം എന്ന അർത്ഥം പറയാം, കാരണം എന്നുള്ള അർത്ഥമുണ്ട്. ഇന്ന കാരണം നാം, അഴത്തദിന, അഴത്തദിന എന്ന് പറഞ്ഞാല് ഹയ്യ ഇന, നാം ഒരുക്കിയിരിക്കുന്നു, ഹയ്യ അല്ലെങ്കിൽ അഴദ, ഈ രണ്ടർത്ഥത്തിലും ഇത് പ്രയോഗിക്കും, അഴത്തത എന്ന് പ്രയോഗിക്കും. ഇന്ന കാരണം നാം, അഴത്തത് പറഞ്ഞാല് ഹയ്യ ഇന, നാം ഒരുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അഴതദിന, അഴതദിന നാം തയ്യാറാക്കിയിരിക്കുന്നു, നാം തയ്യാറാക്കിയിരിക്കുന്നു. ആർക്ക്? ലി ബാലിമീൻ, അക്രമികൾക്ക്, ബാലിമീങ്ങൾക്ക്, അവിടെ കാഫിരീങ്ങൾക്ക് എന്നാണ്. ലി ബാലിമീൻ എന്ന് പറഞ്ഞാൽ ആരാ? ലി കാഫിരീൻ, പക്ഷെ കാഫിരീങ്ങളാണ് ആര്? ബാലിമീങ്ങൾ. കാരണം എന്താ? ഗുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രമം തെറ്റിക്കുക എന്നാണ്, വെക്കേണ്ടത് വെക്കേണ്ടടുത്ത് വെക്കാതെ ക്രമം തെറ്റിക്കലാണ് ഗുൽമ്, മനസ്സിലായല്ലേ? അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ക്രമം തെറ്റിച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കാഫിർ എന്ന് പ്രയോഗിക്കേണ്ടടുത്തൊക്കെ ബാലിം എന്ന് പ്രയോഗിക്കുന്നത്, പലയിടത്തും പ്രയോഗിക്കുന്നത്. ഇന്ന അഴത്തതിനാൽ ബാലിമീൻ, ബാലിമീങ്ങൾക്ക് നാം തയ്യാറാക്കിയിരിക്കുന്നു. നാറൻ, എന്ത്? ജഹന്നം, തീ, നാറൻ, തീ. അഹാത ബിഹിം സുറാദിഖുഹ, അഹാത ബിഹിം, അവരെ വലയം ചെയ്തിരിക്കുന്നു. അഹാത ബിഹിം, അവരെ, ബാലിമീങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. സുറാദിഖുഹ, സുറാദിഖ് എന്ന് പറഞ്ഞാല് സുറാദിഖ്, സുറാദിഖാത് എന്ന് പറയും. എന്ന് പറഞ്ഞാല് പിന്നെ സുറാദിഖ് എന്നുള്ളതിന് സൂർ എന്ന അർത്ഥമുണ്ട്, മതിൽ, സൂർ, മതിൽ, ചുറ്റുമതിൽ ഉണ്ടല്ലോ, അതിനാണ് സുറാദിഖ് എന്ന് പറയും. സുറാദിഖ്, പക്ഷെ സൂർ എന്ന് പ്രയോഗിക്കാതെ സുറാദിഖ് എന്ന് പ്രയോഗിച്ചു. ചുറ്റുമതിലില് സുറാദിക്കാകുമ്പോൾ ആ ചുറ്റുമതിലിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, അത് മൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വലയം ചെയ്തുകൊണ്ടാകും അത് മൂടിയ അവസ്ഥയിലായിരിക്കും, മനസ്സിലല്ലേ? അത് അതാണ് സൂറിനേക്കാൾ സുറാദിക്കുള്ള പ്രത്യേകത. സൂർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ ഒരു വീടുണ്ടെങ്കിൽ അതിനൊരു ചുറ്റുമതിലുണ്ടല്ലോ, അതിന് സൂർ എന്ന് പറയും. പക്ഷെ ആ ചുറ്റുമതിൽ അതിങ്ങനെ ഒരു കൂടാരം പോലെ വളഞ്ഞ് നിൽക്കുമ്പോ അതിനാണ് സുറാദിഖാത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഅഊദു ബില്ലാഹ്. അതെന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? നരകത്തിന്, നരക നാറിന് മനസ്സിലല്ലേ, സൂറാണ്. എന്താണ്? നരകത്തിന് ആളുകൾ പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലല്ലേ? പിന്നെ ഈ സൂർ ചുറ്റുമതിലുണ്ടല്ലോ, അത് മൂടിക്കൊണ്ടാണ്. അതെന്തിനാ? നരകത്തിന്റെ ആവിയും ചൂടും ബഹിർഗമിക്കാതിരിക്കാൻ. അള്ളാഹു നമ്മളാക്കട്ടെ, നഅഊദു ബില്ലാഹ് മജർന മിനന്നാർ. അപ്പൊ എന്താ പറയുന്നത്? അഹാത ബിഹിം, ഈ അക്രമികളെ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. സുറാദി ഉഹ, നരകത്തിന്റെ സുറാദി ചുറ്റു മതിൽ. ആ ചുറ്റുമതിന്റെ പ്രത്യേകത ആ മതില് അതിങ്ങനെ കൂടാരം പോലെ പിന്നെ വലയം ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹിൽ. നരകത്തിനെ കുറിച്ച് പറഞ്ഞേ, അലൈഹി നാറു മുസദ എന്ന് പറഞ്ഞേ, മുസദത്തായ നാറാണെന്ന് പറഞ്ഞു. മുസദ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കപ്പെട്ടത് എന്നാണ്. മേൽഭാഗം അടക്കപ്പെട്ട സഹായം ചോദിച്ചു, യസ്തഗീസു സഹായം ചോദിക്കുന്നു, ചോദിക്കും. ഈ യസ്തഗീസു അവർ സഹായം ചോദിക്കുകയാണെങ്കിൽ, യുഗാസു അവർക്ക് സഹായം നൽകപ്പെടും. അഗാസ അഗാസന സഹായിച്ചു, സഹായം നൽകി. ഇത് ഗാസയാണ്, സഹായിച്ചു. ഗാസ സഹായിച്ചു, അതിൽ ഇസ്തഗാസ സഹായം ആവശ്യപ്പെട്ടു. യസ്തഗീസു അവർ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ, യുഗാസു അവർക്ക് സഹായം നൽകപ്പെടും. അഗാസ സഹായം നൽകി, യുഗീസു സഹായം നൽകുന്നു, യുഗാസു സഹായം നൽകപ്പെടുന്നു. ഇവിടെ യുഗാസു അവർ സഹായം നൽകപ്പെടും, അവർക്ക് സഹായം നൽകപ്പെടും. എന്തുകൊണ്ട്? ബിമാഇൻ കൽമുഹിലി, മുഹുല് പോലുള്ള വെള്ളം കൊണ്ട്. യുഗാസു അവർക്ക് സഹായം നൽകപ്പെടും ബിമാഇൻ, വെള്ളം കൊണ്ട്. എങ്ങനെയുള്ള വെള്ളം? കൽമുഹുൽ. മുഹുൽ എന്ന് പറഞ്ഞാൽ, മുഹുൽ എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, ചെമ്പ് പോലുള്ള ലോഹങ്ങൾ ഉരുകിയാൽ ആ ഉരുകിയ ദ്രവ്യത്തിനാണ് മുഹിൽ എന്ന് പറയുക. സ്വർണവും വെള്ളിയും അതേപോലെ തന്നെ ചെമ്പുമൊക്കെ ഉരുകിയാൽ ആ ഉരുകിയ ലോഹത്തിന് പറയുന്ന പേരാണ് മുഹിൽ. അത് ടാറ് മാതിരി, കീല് മാതിരി ഉള്ള ഒരു ദ്രവ്യമാണ്. അപ്പൊ വൈ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹിൽ, അവർ സഹായം ചോദിക്കുകയാണ് എങ്കിൽ മുഹുല് പോലുള്ള വെള്ളം കൊണ്ട് അവർക്ക് സഹായം നൽകപ്പെടും. ഇവിടെ അവർ സഹായം ചോദിച്ചാൽ എന്ന് പറഞ്ഞ്, അപ്പൊ എന്തായിരിക്കും അവർ ചോദിക്കുന്ന സഹായം? എന്ത് സഹായം അവർ ചോദിക്കുന്നത്? വെള്ളം എന്നുള്ളതാണ്. വെള്ളം ചോദിച്ച് അവർ കേഴുകയാണ് എങ്കിൽ അവർക്ക് ഉരുകിയ ലോഹം പോലുള്ളതായ വെള്ളം കൊണ്ട് അവർ സഹായിക്കപ്പെടും എന്നുള്ളതാണ്. നരകം ചൂടാണ്. നരകത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ കേഴുന്നത് വെള്ളം ചോദിച്ചുകൊണ്ടായിരിക്കും. അതാണ് സ്വർഗം കാണിക്കുമ്പോൾ അവർ പറയുന്നത് അഫീദു അലൈനാ മിനൽമാ. സ്വർഗവാസികളോട് അവർ പറയും അഫീദു അലൈനാ മിനൽമാ, വെള്ളം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറയും സ്വർഗത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? പിന്നെ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ചുടുവെള്ളം അവരെന്ത് ചെയ്യും? സഖൂമിന്റെ മേൽ അവർ കുടിക്കുന്നതാണ്. എങ്ങനെ കുടിക്കുന്നതാണ്? ഷാരിബൂന ശുർബൽ ഹീം, ഹീം കുടിക്കുന്നത് പോലെ കുടിക്കുന്നതാണ്. ഹീം എന്ന് പറഞ്ഞാൽ ഒരു തരം രോഗം ബാധിച്ച ഒട്ടക ഹീം, ഹുയാം എന്ന് പറയും. ഹുയാം എന്ന് പറഞ്ഞാൽ രോഗം പിടിച്ച ഒട്ടകത്തിനാണ് ഹീം എന്ന് പറയാം. ഈ രോഗം പിടിച്ച ഒട്ടകം ഉണ്ടല്ലോ, ഏതേരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ രോഗബാധിത ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ അതാണ് ഫുഷാരിബൂ നഷുർബൽ ഹീം. ഹീം കുടിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും, വെള്ളം കുടിക്കുന്നതാണ്. അപ്പോ വെള്ളത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ആ വെള്ളം ചോദിച്ചിട്ട് അവർ സഹായം ചോദിച്ചാൽ മുഹില് പോലുള്ള വെള്ളം അവർക്ക് നൽകി അവർ സഹായിക്കപ്പെടും. പക്ഷെ ആ മുഹിലുണ്ടല്ലോ റഹ്മക്കല്ല, മുഹുൽ എന്ന് പറഞ്ഞാൽ അതാണ് സ്വർണവും വെള്ളിയും അതേപോലെ ചെമ്പ് ഇതൊക്കെ ഉരുകിയ ആ ദ്രവത്തിനാണ് പറയാ, ഉരുകിയ വസ്തുവിന്, ദ്രവ്യത്തിന്. അതിന്റെ പ്രത്യേകത യേശുവിൽ വുജൂഹ്, യേശ്വി ശവാ, യേശ്വി എന്നതാ കരിക്കും, ശവാ എന്നാണ് കരിച്ചു, യേശ്വി കരിക്കും. അൽ വുജൂഹ്, വുജൂഹ് എന്നാണ് മുഖങ്ങൾ, മുഖങ്ങൾ. യേശ്വി ഈ മുഹുല് പോലുള്ള ഈ വെള്ളം അത് കരിച്ചു കളയും. അൽ വുജൂഹ് മുഖത്തെ, മുഖങ്ങളെ, മുഖങ്ങളെ കരിച്ചു കളയും, മുഖങ്ങളെ കരിച്ചു കളയും. അതാണ് ചില അസറുകളിൽ കാണാം, ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഖത്തെ കടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖത്തിന്റെ ഫർവത്തിൽ വച്ച് മുഖത്തിന്റെ പാടുണ്ടല്ലോ അതിനെ അങ്ങോട്ട് തള്ളിയിടുന്നതാണ്, അതിനങ്ങോട്ട് ഊരിയെടുക്കുന്നതാണ്, അത്ര ചൂടായിരിക്കും ഇതിന്. അത് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വേറെ ചില വചനങ്ങളിൽ പറഞ്ഞു, ഇന്ന ശജറത്തു സഖൂം തആമുൽ അസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം എന്നാണ്. പിന്നെ കൽ മുഹുൽ, ഉരുകിയ ലോഹത്തെ പോലെ, യഗ്ലി ഫിൽ ബുതൂൻ അത് വയറ്റിൽ കിടന്ന് തിളക്കും, കഗലിൽ ഹമീം ചുടുവെള്ളം തിളക്കുന്നത് പോലെ. അപ്പൊ ഇത് കുടിച്ചാൽ തന്നെ വയറ്റിൽ ചുടുവെള്ളം തിളക്കുന്നത് പോലെ തിളക്കും, അങ്ങനത്തെ പിന്നെ വെള്ളമാണ് കുടിക്കാൻ നൽകാന്നാണ്. അള്ളാഹുമ്മ അജ്റ്നാ മിനന്നാർ, അള്ളാഹുമ്മ അജ്റ്നാ മിനന്നാർ, അള്ളാഹുമ്മ അജ്റ്നാ മിനന്നാർ. ഉണ്ട്. അപ്പൊ ഇത് കുടിക്കാൻ അടുപ്പിച്ചാൽ മുഖത്തെ കരിച്ചു കളയും, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യേശുവിൽ വുജൂഹ്. ഇനി കുടിച്ചു കഴിഞ്ഞാലോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വസുഖൂമ അൻ ഹമീമ ഫഖത്താ അംആഹു, അതവരുടെ കുടലുകളെ മുറിച്ചു കളയുന്നതാണ്, കുടലുകളെ കഷ്ണിക്കും എന്നുള്ളതാണ്. അപ്പോ അള്ളാഹു അള്ളാഹുമ്മ അജ്റ്നാ മിനന്നാർ തൈഫ് കൽ മുഹ്ലി യേശുവിൽ വുജൂഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ബിഇസ ശറാബ് വസാഅത് മുർത്തഫഖ. എന്താ ബിഇസ ശറാബ്? ഈ പാനീയം, അശറാബ് എന്നാ ഈ പാനീയം, മുഹുല് പോലുള്ള ഈ വെള്ളം അത് ബിഇസ് എത്ര മോശമായിരിക്കുന്നു എന്നാണ്. ബിഇസ ശറാബു, ഈ മുഹുലാകുന്ന പാനീയം അത് എത്ര മോശമാകുന്നു. വസാഅത് മുർത്തഫഖ, വസാഅത് വസാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫായിൽ അന്നാറാണ്, അന്നാർ. നരകം സാഅത്ത് മോശമായിരിക്കുന്നു, വസാഅത്ത് വാവ് അത്തുഫിൻ്റെ സാഅത്ത് എന്നാ മോശമായിരിക്കുന്നു, അതിന്റെ ഫായിൽ അന്നാറാണ്. വസാഅത്ത് അന്നാർ, നരകം മോശമാകുന്നു. എങ്ങനെ? മുർത്തഫഖൻ, മുർത്തഫഖ് എന്നാല് പിന്നെ വിശ്രമസ്ഥലം, താമസസ്ഥലം. വിശ്രമസ്ഥലം, താമസസ്ഥലം, ഇതിനൊക്കെയാണ് മുർത്തഫഖ എന്ന് പറയുന്നത്. താമസസ്ഥലമായി, വിശ്രമസ്ഥലമായി തീ, നരകം സാഅത് വളരെ മോശമാകുന്നു, വളരെ മോശമാകുന്നു. അസഹ്യമാണ്, അസഹനീയമാണ്. അപ്പൊ അതാണ് ബിഇസ ശറാബ്, ഈ കുടിക്കാൻ നൽകുന്ന പാനീയം എത്ര മോശമായിരിക്കുന്നു. വസാഅത് നരകം, മുർത്തഫഖൻ താമസസ്ഥലമായി, വിശ്രമസ്ഥാനമായി വളരെ മോശമായിരിക്കുന്നു. അങ്ങനെയുള്ള നരകമാണ് ആർക്ക്? ബാലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ളത്. ഇതിനെ മനസ്സിലാക്കിയിട്ടും പറഞ്ഞിട്ടും വേണം ഇതിനെ മനസ്സിലാക്കി കൊടുക്കാൻ. വഖുലിൽ ഹഖ് മിർ റബ്ബിക്കും, ഹഖ് റബ്ബിൽ നിന്ന് അവതീർണമാണ്. ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയക്ഫുർ, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് അവിശ്വസിക്കാം. പക്ഷേ ഇന്ന അഅതദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹി സുറാദിഖുഹ, ഇഷ്ടത്തിനനുസരിച്ച് അവിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തീനെ ഒരുക്കിയിരിക്കുന്നു. ആ നരകത്തീന്റെ പ്രത്യേകത, അതിൻ്റെ ചുറ്റുമതിൽ കൂടാരം കണക്ക് അതിലുള്ളവരെ വലയം ചെയ്തിരിക്കുന്നു. ആ അക്രമികൾ നരകത്തിൽ പ്രവേശിച്ച് വെള്ളത്തിന് വേണ്ടി കേഴുകയായാൽ അവർക്ക് വെള്ളം നൽകിയിട്ട് സഹായിക്കപ്പെടും. പക്ഷേ പ്രസ്തുത വെള്ളം അത് ഉരുകിയ ലോഹങ്ങൾക്കിന് സമാനമായിരിക്കും. അത് കേശ്വിൽ വുജുഹ്, മുഖത്തെ കരിച്ചു കളയും. ബിഇസ ഷറാബ്, ആ പാനീയം വളരെ മോശമാകുന്നു. വസാഅത് മുർത്തഫഖ, വാസസ്ഥലമായി വിശ്രമസ്ഥലമായി നരകം വളരെ മോശകരമാകുന്നു. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇനി വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ മസാനിയ എന്നാ നരകവാസികളെ കുറിച്ച് പറഞ്ഞ അള്ളാഹു ആരെ കുറിച്ച് പറയുന്നേ? സ്വർഗവാസികളെ കുറിച്ച് പറയും. അപ്പോ ഇനി ഇന്ന ലദീന ആമനു ആമിലു സ്വാലിഹാത്ത് ഇന്ന ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സ്വർഗവാസികളെ കുറിച്ച്, പിന്നെ സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് തുടർന്നിട്ട് വിശദീകരിക്കണം ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.